നമസ്കാരം ഡോക്ടർ ടൈറ്റസ് തോമസ്, എസ് ബി എസ് റേഡിയോ മലയാളത്തിലേക്ക് സ്വാഗതം.
നമസ്കാരം.
ഡോക്ടർ ടൈറ്റസ്, അമിതവണ്ണവുമായി ബന്ധപ്പെട്ട് പുതിയൊരു പഠനം പുറത്തു വന്നിരിക്കുന്നു. ഈ പഠനം പറയുന്നത് ഒബീസിറ്റി അല്ലെങ്കിൽ അമിതവണ്ണം ജനിതക ഘടനയുമായിട്ടാണ് ഏറ്റവും കൂടുതൽ ബന്ധപ്പെട്ടിരിക്കുന്നത്. ഇത് ഇതേക്കുറിച്ചൊന്ന് കൂടുതൽ വിശദീകരിക്കാമോ, ഈ ഈ പഠനവുമായി ബന്ധപ്പെട്ട്?
അത് അങ്ങനെ പറയത്തക്ക വിധത്തിലൊരു പുതിയ ഒരു കണ്ടുപിടുത്തമൊന്നും അല്ല, അതിനകത്ത് ഉള്ള ഒരു കാര്യമേ പറയുന്നുള്ളൂ. നേരത്തെയൊക്കെ നമ്മുടെ ഒരു ലേല പുതിയനത്തിന്റെ ഒരു ധാരണ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അമിതവണ്ണം ഉള്ളവർ വളരെയധികം കഴിക്കുന്നവരാണ്, അല്ലെങ്കിൽ അവര് മടിയന്മാരായതുകൊണ്ട് എക്സസൈസ് ചെയ്യുന്നില്ല, ഇതുകൊണ്ടാണ് ഇവർക്ക് അമിതവണ്ണം ഉള്ളതാണ്. അപ്പം ഈ ഒരു അപ്രോച്ച് എന്ന് പറയുന്നത് ഇതിനകത്ത് ഒരു ജനറ്റിക് ബേസിസ് ഉണ്ട് വണ്ണം വെക്കാൻ. അതായത് ചിലര് അധികം കഴിച്ചാലും ഇല്ലെങ്കിലും വണ്ണം വെക്കും എന്നുള്ള ഒരു കണ്ടുപിടുത്തമുണ്ട്. അത് അതിന് കാരണമായിട്ട് അവർ പറയുന്നത് ഇപ്പോൾ ട്വിൻസ് കൊച്ചിലെ രണ്ട് വീടുകളിൽ അഡോപ്റ്റ് ചെയ്ത് പോയാൽ പോലും ഈ അഡോപ്റ്റഡ് പേരൻസിന്റെ വിധത്തിലല്ല ഇവരുടെ ശരീര പ്രകൃതി. രണ്ടുപേരും വണ്ണം വെക്കുന്നവരാണെങ്കിൽ രണ്ട് സെപ്പറേറ്റ് പരിസ്ഥിതി വളർന്നവർ രണ്ടുപേരും വണ്ണം ഉള്ളവരായിരിക്കും. അങ്ങനെയൊക്കെ കുറെ സ്റ്റഡീസ് ഉണ്ട്. അതുകൊണ്ട് കുറെ ജീൻ ലിങ്കേജ് ഉണ്ട് ഈ വണ്ണത്തിന്, അതാണ് ഇതിനകത്ത് പറയുന്നത്. ഇതുകൊണ്ടുള്ളൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഇവരെ ചികിത്സിക്കുമ്പോൾ പലപ്പോഴും ഡോക്ടർമാർ അല്ലെങ്കിൽ സാധാരണ ആൾക്കാർ ഇവരെ വളരെ ഒരു മോശമായി ചിത്രീകരിച്ച് കാണാതിരിക്കുകയും ഈ ഒരു ജനറ്റിക് ബേസിസ് കൊണ്ടാണ് ഇത് വരുന്നത്, അതുകൊണ്ട് നമ്മുടെ ഒരു തെറ്റല്ല എന്നുള്ളത് കൊണ്ട് അവരെ അതിനൊരു പോസിറ്റീവായിട്ട് അതിനെ പേഷ്യന്റിനെ അതിനെ അപ്രോച്ച് ചെയ്യാൻ പറ്റുന്നു, അതാണ് അതിനകത്ത് വ്യത്യാസം.
ഡോക്ടർ, ഈ പഠനവുമായി ബന്ധപ്പെട്ട് പലർക്കും ഒരു സംശയമുള്ളത് ഒരു ജനിതക ഘടനയുടെ കാരണവശാലാണ് അമിതവണ്ണം ഉണ്ടാകുന്നതെങ്കിൽ ഭക്ഷണക്രമം അല്ലെങ്കിൽ ഭക്ഷണം ക്രമീകരിക്കുന്നതിൽ എന്താണ് പ്രസക്തി എന്നുള്ളതാണ്. അതേക്കുറിച്ചൊന്ന് വിശദീകരിക്കാമോ?
അതൊരു വളരെ തെറ്റായ ധാരണയാണ്. അതേ പേപ്പറിൽ പറയുന്നുണ്ട് ഒരു 50 വർഷം മുമ്പ് ഓസ്ട്രേലിയയിൽ അല്ലെങ്കിൽ ലോകത്തിന്റെ പല ഭാഗത്തും ഇത്ര ഒബീസിറ്റി ഉണ്ടായിരുന്നില്ല, അന്നും ഈ ജീൻസ് ഒക്കെ ഉണ്ടായിരുന്നു. അപ്പൊ അതിനൊരു ഒരു ഒരു ടെൻഡൻസി എന്നേ ഇതിനകത്ത് പറയുന്നുള്ളൂ. അതുകൊണ്ട് നമ്മള് ഈ ടെൻഡൻസി ഉള്ളവരെല്ലാവരും ഒബീസ് ആകണമെന്നില്ല, ടെൻഡൻസി ഇല്ലാത്ത എല്ലാവരും കൂടുതൽ ഭക്ഷണം കഴിച്ചാൽ കൂടുതൽ വണ്ണം വെക്കും, അതിന് സംശയമൊന്നും ഇല്ലാത്ത കാര്യമാണ്. ഇപ്പോൾ ഇതിനകത്ത് ഈ 50 വർഷം കൊണ്ട് എന്താണ് ഈ വ്യത്യാസം വന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈസി അവൈലബിലിറ്റി ഓഫ് ഫുഡ്, അതാണ് അതിന്റെ വ്യത്യാസം. ഇപ്പൊ നമ്മുടെ ഒക്കെ പൂർവികരെന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഒരു ഭക്ഷണം അല്ലെങ്കിൽ അരിയാണെങ്കിൽ അരി മേടിച്ച് അത് എങ്ങനെയാണെന്ന് വെച്ചാൽ കുക്ക് ചെയ്ത് അതിന്റെ കൂടെ ഒരു സ്വല്പം അതിന്റെ ഒരു കറിയുമായിട്ട് ആണ് കഴിച്ചോണ്ട്. ഇപ്പോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മള് നേരെ അങ്ങോട്ട് ചെല്ലുന്നു, പിസ്സ എങ്കിൽ പിസ്സ അല്ലെങ്കിൽ ഹാംബർഗർ എങ്കിൽ ഹാംബർഗർ അവിടെ നേരെ ചെല്ലുന്നു, അവിടെ വെച്ച് തന്നെ കഴിക്കുന്നു. അതിനകത്ത് അങ്ങനെ റഫേജ് ഒന്നും ഇല്ല, നേരെ അത് കഴിക്കാൻ അത് ഹൈലി ഫാറ്റ് കണ്ടന്റും സോൾട്ട് കണ്ടന്റും. പിന്നെ ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയുന്നത് ഈ ക്യാനിനകത്ത് വരുന്ന ഡ്രിങ്ക്സ്, അത് ഇതൊക്കെ പണ്ടില്ലാത്ത കാര്യങ്ങളായിരുന്നു. അപ്പൊ ആഹാരം കഴിച്ചാലേ വണ്ണം വെക്കത്തുള്ളൂ, അതിനെ പറ്റി സംശയമൊന്നും ഇല്ല, എന്ത് ജനറ്റിക് ബേസിസ് ഉണ്ടായാലും. പക്ഷെങ്കിൽ ചിലർക്ക് മേ ബി കുറച്ച് കൂടുതൽ അതിനൊരു ചാൻസ് ഉണ്ടാവും, അത് സംശയമില്ല.
അപ്പോൾ ഇത് ജനറ്റിക് ഒരു ബേസിസ് ഉള്ളവർക്ക് ഭക്ഷണം ക്രമീകരിച്ചാൽ എത്രമാത്രം ഈ അമിത വണ്ണം ഒഴിവാക്കാൻ സാധിക്കും, അതൊരു പ്രായോഗികമായിട്ടുള്ള കാര്യമാണോ?
ആണാണ്. അല്ലാതെ ഇപ്പോൾ ഇങ്ങനെ ഉണ്ടാകുമ്പോഴേ നീ ഇനിയും വണ്ണമുള്ള ആളായി ഉണ്ടാകും അങ്ങനെ ഒരു വിധിയോടുകൂടി അല്ല വരുന്നത്. ചാൻസ് ഉണ്ട്, പക്ഷെങ്കിൽ ഈ ഇപ്പൊ ഈ ഓസ്റ്റിൻ നിന്നാണ് ഈ സ്റ്റഡി വരുന്നത്. അവര് അപ്രോച്ച് ചെയ്യുന്നത് എല്ലാവരും ചെയ്യുന്ന പോലെ തന്നെയാണ്. അവർക്ക് ഫുഡ് ഡയറ്റ് കൺട്രോള്, എക്സസൈസ്, വീക്ക്ലി വെയ്റ്റ്സ് വേ ചെയ്ത് നോക്കുന്നു. പിന്നെ അവരോട് പറയുന്നൊരു കാര്യം, ഇത് നിങ്ങളുടെ തെറ്റല്ല, ഇത് ഇങ്ങനെ ഒരു ജനറ്റിക് ഒരു ബേസിസ് ഉണ്ട് എന്നുള്ളതാണ്. അതുകൊണ്ടാണ് ആൾക്കാർ കുറച്ചുകൂടെ ഒരു പോസിറ്റീവായിട്ട് അത് എടുക്കുന്നു എന്നുള്ളൂ. അല്ലാതെ അവരവിടെ വെറുതെ ഇരുന്നാൽ അവരുടെ വണ്ണമൊന്നും കുറയാനൊന്നും പോകുന്നില്ല.
ഇപ്പൊ ജനറ്റിക് ഈ ഒരു ജീൻസ് ഉള്ളവരെ എങ്ങനെയാണ് ഇപ്പോൾ ഒരാൾക്ക് കണ്ടുപിടിക്കണമെങ്കിൽ എങ്ങനെയാണ് സാധിക്കുക?
എനിക്കിപ്പോഴും ഞാൻ വായിച്ചിടത്തോളം അങ്ങനെ ഒരു ജീൻ ഐഡന്റിഫിക്കേഷൻ ഒക്കെ വല്ല ഭയങ്കര ഹൈ റിസർച്ച് ലാബിലൊക്കെ അതെല്ലാം ഉണ്ടെങ്കിലേ ഉള്ളൂ. അല്ലാതെ ഒരു സാധാരണഗതിക്ക് ഇപ്പൊ എന്നെ പോലെ ചികിത്സിക്കുന്ന ഒരാളോ സാധാരണ ഏതൊരു ലെവലിൽ പോയാൽ പോലും ഉടനെ ഇപ്പം ഡെലിസ് ആണ് എന്തൊക്കെ വരുന്നതെങ്കിലും ഞാൻ ഉടനെ അതിനകത്ത് ജീന് കണ്ടുപിടിക്കാനൊന്നും അതൊന്നും പ്രാക്ടിക്കലായ കാര്യങ്ങളല്ല. നല്ല ഭയങ്കര കൂടിയ റിസർച്ച് ലബോറട്ടറിയിലും എല്ലാം ഉണ്ടാവും, പക്ഷെ അവർ പോലും പറയുന്നില്ല അവരാരുടെയും ജീനൊന്നും മാപ്പ് ചെയ്യുന്നതായിട്ടൊന്നും ശ്രമിക്കുന്നില്ല.
ഡോക്ടർ, ഇനി അമിതവണ്ണം ഒരു പ്രശ്നമാകാൻ സാധ്യതയുള്ളവർക്ക് എന്തൊക്കെ തരത്തിലാണ് ഒരു ഭക്ഷണക്രമത്തിൽ ശ്രദ്ധിക്കാൻ കഴിയുക?
ഏത് ഫാക്ടർ ഉണ്ടെങ്കിലും നമ്മൾ ബേസിക്കായിട്ട് കുറച്ച് കാര്യങ്ങൾ ചെയ്യാനുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ആഹാരക്രമം ക്രമീകരിക്കുക, പിന്നെ ന്യായമായ എക്സസൈസ്. ഈ രണ്ട് വിധത്തിൽ ഏത് അപ്രോച്ച് ചെയ്യാൻ പറ്റത്തുള്ളൂ. അതിനുവേണ്ടി അത് പല വിധത്തിൽ ഇപ്പം ടി വിയിൽ ഓരോ ഷോസ് ഉണ്ട്, ബിഗസ്റ്റ് ലൂസർ, അല്ലെങ്കിൽ അതെല്ലാം അൾട്ടിമേറ്റ്ലി നമ്മൾ ആഹാരക്രമം കൺട്രോൾ ചെയ്യുക. അത് ചിലപ്പോൾ അത് ഈ ബൂട്ട് ക്യാമ്പുകളിലേക്ക് ആൾക്കാർ പോകാറുണ്ട്, അപ്പൊ അത് ഇന്റൻസീവ് ആയിട്ട് ചെയ്യും. അല്ലെങ്കിൽ നമുക്കത് കൺസിസ്റ്റന്റ് ആയിട്ട് ചെയ്യാം. എങ്ങനെയാണെങ്കിലും ആഹാരം ക്രമീകരിക്കുക, എക്സസൈസ് ചെയ്യുക, ഇങ്ങനല്ലാതെ വണ്ണം കുറയത്തില്ല. പിന്നെ കുറച്ചുകൂടെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള കാര്യങ്ങളുണ്ട്, സർജറി ഒക്കെ ഉണ്ട്, അത് വേറൊരു ലെവലിലാണ്.
ഇനി ഇന്ത്യൻ വംശത്തിൽ പെടുന്നവരെ ഏതൊക്കെ തരത്തിലാണ് അമിത വണ്ണം എന്ന പ്രശ്നം കൂടുതലായി ബാധിച്ചു വരുന്നതായി കാണുന്നത്?
പൊതുവേ നമ്മുടെ ആൾക്കാരെ പറ്റി പറയുന്നത് ഏഷ്യൻസ് എന്ന് പറയുമ്പോൾ ഞാൻ പറയുന്നത് സൗത്ത് ഈസ്റ്റ് ഏഷ്യ എന്നുള്ളത്, അല്ലെങ്കിൽ നമ്മുടെ ഈ ഇന്ത്യ പാകിസ്ഥാൻ ആ സബ് കോണ്ടിനെന്റ്, അവിടെയൊക്കെ ഇപ്പോൾ ഒബീസിറ്റി കൂടി വരുന്നുണ്ട്. പിന്നെ അതിന് അനുബന്ധിച്ചുള്ള അസുഖങ്ങളും ഈ ഹാർട്ട് പ്രോബ്ലംസ് ആണെങ്കിലും ഡയബറ്റീസ് ആണെങ്കിലും ഒക്കെ നമ്മുടെ ആൾക്കാരുടെ കൂടുതലായിട്ടുണ്ട്.
ഇപ്പോൾ ഡോക്ടർ നേരത്തെ സൂചിപ്പിച്ച ഒരു അരി ഭക്ഷണത്തിന്റെ കാര്യം പറഞ്ഞു, ഈ മലയാളികൾ വളരെയധികം കഴിക്കുന്ന കാര്യമാണ്, ഇത് നിയന്ത്രിക്കേണ്ടതുണ്ടോ അമിത വണ്ണം ഒഴിവാക്കുന്നതിന് അല്ലെങ്കിൽ കുറയ്ക്കുന്നതിന്?
അത് സംശയമില്ലാത്ത കാര്യമാണ്, അളവ് കുറയ്ക്കുക എന്നുള്ളത്. ഇപ്പൊ അരിയാണെങ്കിലും ഗോതമ്പാണെങ്കിലും എന്താണെങ്കിലും കാർബോഹൈഡ്രേറ്റ് കൺട്രോൾ ചെയ്യുക എന്നുള്ളതാണ് ആവശ്യം. അത് അതിന്റെ അളവ് കുറയ്ക്കുക, അല്ലാതെ കഴിക്കണ്ട എന്നല്ല. നമ്മളിപ്പോൾ ചോറ് ഇപ്പോൾ കഴിക്കുന്നതിന്റെ ഒരു പകുതി ആക്കുകയാണെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് അതിനകത്ത് നമുക്ക് വെയിറ്റ് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ കുറെയൊക്കെ നമ്മൾ കാലം കൊണ്ട് വണ്ണം വെക്കുന്നു, അപ്പൊ ഞാനും ഒക്കെ ആ കൂട്ടത്തിലുള്ളതാണ്. പക്ഷെങ്കിൽ നമ്മൾ കുറെ കൺട്രോൾ ചെയ്താൽ അതിനനുസരിച്ച് അത് നമുക്ക് വെയിറ്റ് നിയന്ത്രണത്തിലെങ്കിലും നിർത്താൻ പറ്റും.
ഡോക്ടർ, ഇനി അമിത വണ്ണത്തിന് കാരണമാകുന്ന മറ്റ് ഘടകങ്ങളുണ്ടോ, അതായത് ജനറ്റിക് ഫാക്ടേഴ്സും അതുപോലെ ഭക്ഷണ രീതികളും കൂടാതെ എന്തെങ്കിലും കാരണങ്ങളുണ്ടോ?
പിന്നെ ഉള്ളതെന്ന് പറഞ്ഞാൽ എക്സസൈസ് ഇല്ലായിക. പഴയ ഒരു തലമുറയിൽ നിന്നാണെങ്കിൽ നമ്മളൊക്കെ നടന്നാണ് ഓരോ സ്ഥലത്തും പോയിക്കൊണ്ടിരുന്നത്. ഇപ്പോൾ വാഹനങ്ങളായി, എല്ലാവർക്കും വാഹനങ്ങളുണ്ട്. അത് തന്നെ ഏറ്റവും നമുക്ക് പോകേണ്ടതിന്റെ വാതുക്കൾ തന്നെ പാർക്ക് ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ ഒരു എല്ലാവരുടെയും ഒരു ടെൻഡൻസി. പിന്നെ സ്റ്റെപ്പ് കയറാറില്ല, നമ്മൾ ലിഫ്റ്റ് ഉപയോഗിക്കുന്നു അല്ലെങ്കിൽ എസ്കലേറ്റർ ഉപയോഗിക്കുന്നു. ഇങ്ങനെയൊക്കെ എക്സസൈസ് അങ്ങ് വളരെ കുറഞ്ഞു. ഈ നമ്മൾ പലരും വൈറ്റ് കളർ വർക്കേഴ്സ് ആയതുകൊണ്ട് രാവിലെ ഒരു രാത്രി വരെ കസേരയിൽ ഇരിക്കുന്നവർ ഒട്ടും അനങ്ങുന്നില്ല. അത് അതൊക്കെയാണ് ഇതിന് വണ്ണം വെക്കുന്നതിന്റെ കാരണങ്ങൾ.
ഡോക്ടർ ടൈറ്റസ്, ഇനി ഓസ്ട്രേലിയയിലെ മറ്റൊരു പ്രധാന പ്രശ്നം കുട്ടികളിലുള്ള അമിതവണ്ണമാണ്. ഇത് ജനിതക ഘടനയുമായിട്ട് അല്ലെങ്കിൽ ഈ പഠനവുമായിട്ട് എത്രമാത്രം ബന്ധപ്പെടുത്താം?
ഈ കുട്ടികളുടെ വണ്ണത്തിന് നമ്മളിപ്പം സാധാരണ ഈ എങ്ങനെയാണ് ഇപ്പം മെഡിക്കലി ഒബീസ് എന്ന് പറയുന്നത് ഒരു ബോഡി മാസ് ഇൻഡെക്സ് എന്നും പറഞ്ഞ് BMI എല്ലാവരും സംസാരിക്കുന്ന ഒരു കാര്യമാണ്. അത് വെച്ചാണ് അഡൽസിന്റെ നമ്മൾ പറയുന്നത്. അതിനൊരു ലെവലുണ്ട്, അതിനപ്പുറത്താണെങ്കിൽ. ഇപ്പൊ കുട്ടികൾക്കാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ഗ്രോത്ത് ചാർട്ട് ഉണ്ടല്ലോ, കുട്ടികൾക്ക് എല്ലാവർക്കും ഈ ഉണ്ടാകുമ്പോൾ മുതൽ ഒരു 12 വരെ ഒരു ഗ്രോത്ത് ചാർട്ട് ഉണ്ട്. ഈ ഒരു കോമൺ ആയിട്ടുള്ള ഒരു അതേ പ്രായത്തിലുള്ള ഒരു കുട്ടിയുടെ ഹൈറ്റ്, വെയിറ്റ്, ഹെഡ് സർക്കംഫറൻസ് അത് വെച്ച ഒരു ചാർട്ട് ഉണ്ട്. അതിനകത്ത് പെർസെൻറ്റൈൽ അതിനൊരു 97.5% മേളിൽ ഇപ്പൊ ഒരു ഒരു 2 വയസ്സുള്ള ഒരു കുട്ടിയാണ്. ഇപ്പൊ അതിനൊരു വെയിറ്റ് പറയാൻ പറ്റത്തില്ല, 2 വയസ്സുള്ള കുട്ടിക്ക് 20 കിലോയെ കാണാവുന്ന അങ്ങനെയല്ല. ഒരു ജനറൽ പോപ്പുലേഷനുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ അതിന്റെ ഒരു 97.5% അബവ് ആണെന്നുണ്ടെങ്കിൽ അതിനെയാണ് ചൈൽഡ്ഹുഡ് ഒബീസിറ്റി എന്ന് പറയുന്നത്. അതാണ് അതിന്റെ ഒരു അതിനിപ്പം ജനറ്റിക് ബേസിസ് ഉണ്ടാവും. കൂടുതലും എങ്ങനെ പോയാലും ആഹാരക്രമം തന്നെയാണ് കറങ്ങി വരുമ്പോൾ.
ഓക്കെ, ഇനി ഡോക്ടർ, പ്രഗ്നൻസി സമയത്ത് സ്ത്രീകൾ കൂടുതൽ വണ്ണം വെക്കുന്നത് കാണാറുണ്ട്, അത് പ്രഗ്നൻസിക്ക് ശേഷവും പലരിലും തുടരാറുണ്ട്. ഇതിനെ ഒബീസിറ്റി ആയിട്ട് കണക്കാക്കാൻ കഴിയുമോ, എങ്ങനെയാണ്?
ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ബോഡി മാസ് ഇൻഡെക്സ്, അതായത് വെയിറ്റ് ഇൻ കിലോഗ്രാംസ് ഡിവൈഡഡ് ബൈ ഹൈറ്റ് ഇൻ മീറ്റർ സ്ക്വയർ, അതാണ് ബോഡി മാസ് ഇൻഡെക്സ് BMI എന്നെല്ലാം പറയുന്നത്. അത് 25 താഴെയാണെങ്കിൽ അത് ഒരു ഐഡിയൽ വെയിറ്റ് ആയിട്ടാണ് ഇപ്പോഴത്തെ കണക്ക്. പിന്നെ 25 തൊട്ട് 30 വരെ ആണെങ്കിൽ ഓവർ വെയിറ്റും, മോർ ദാൻ 30 ഒബേസിറ്റി. അത് എങ്ങനെ നമുക്ക് അതിനകത്ത് വന്നാലും അത് പ്രഗ്നൻസി കഴിഞ്ഞിട്ടുള്ള വണ്ണമാണെന്നോ അതിന് മുമ്പുള്ള വണ്ണമാണോ അതിലൊന്നും അങ്ങനെ ഒരു ഡിഫറൻഷിയേഷൻ ഇല്ല. പ്രഗ്നൻസി സമയത്ത് വണ്ണം വെക്കുന്നെങ്കിൽ പ്രഗ്നൻസി കഴിയുമ്പോൾ വണ്ണം കുറയ്ക്കുക എന്നുള്ളതാണ് അതിനകത്ത് അതിന്റെ നോ. അത് നമ്മൾ പലപ്പോഴും അത് പ്രയാസമായി വരുന്നു, അത് അത് ശരിയാണ്, അതൊരു പ്രാക്ടിക്കാലിറ്റി. പക്ഷെങ്കിൽ അതുകൊണ്ട് ഒരിക്കൽ പ്രഗ്നന്റ് ആയതുകൊണ്ട് അങ്ങനെ വണ്ണം വെച്ചിരിക്കണമെന്നൊന്നും അങ്ങനത്തെ റൂൾസ് ഒന്നും ഇല്ല.
ഡോക്ടർ ടൈറ്റസ്, ഇനി അമിത വണ്ണം മൂലമുള്ള ഒരു പ്രധാന അപകടങ്ങൾ, ഹെൽത്ത് കൺസേൺസ് എന്തൊക്കെയാണുള്ളത്?
എല്ലാ അസുഖങ്ങളും ഇപ്പോൾ പറഞ്ഞു വരുമ്പോൾ ഡോക്ടർമാര് എല്ലാവരും പറയുന്ന ഒരു കാര്യം അതാണ്, നിങ്ങൾ എന്തു പറഞ്ഞാലും ഞങ്ങളുടെ വണ്ണത്തിനെ കുറ്റം പറയുന്ന. അങ്ങനെ അല്ലാതെ പലതരം അസുഖങ്ങൾ ഇതുമായിട്ട് ലിങ്ക്ഡ് ആണ്. ഹൈപ്പർ ടെൻഷൻ, ഹൈ ബ്ലഡ് പ്രഷർ, ഡയബറ്റീസ്, ഹാർട്ട് പ്രോബ്ലംസ്, ക്യാൻസേഴ്സ്, പിന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഒരു കാര്യം ഈ ഒബ്സ്ട്രക്റ്റീവ് സ്ലീപ്പ് ആപ്നിയ എന്ന് പറയുന്നത്, നമ്മളെല്ലാം ഈ ഉറക്കത്തിൽ കൂർക്കം വലിക്കുക. അത് നമ്മളൊക്കെ നാട്ടിലുള്ളപ്പോൾ അതൊരു നോർമലായിട്ടാണ് നമ്മളൊക്കെ എടുത്തുകൊണ്ടിരുന്നത്. പക്ഷെ അങ്ങനെയല്ല, അതായത് ഈ വണ്ണം കാരണം നമ്മുടെ എയർ പാസഞ്ചസ് അങ്ങോട്ട് ചുരുങ്ങിപ്പോകുന്നു, അത് കാരണം ശ്വാസം ശരിക്കും വിടാൻ പറ്റുന്നില്ല. ഈ ഒബ്സ്ട്രക്റ്റീവ് സ്ലീപ്പ് ആപ്നിയ കാരണം പല പ്രശ്നങ്ങളുണ്ട്. വണ്ടി ഓടിക്കുമ്പോൾ ഉറങ്ങിപ്പോവുക, അല്ലെങ്കിൽ ഇതുകൊണ്ട് തന്നെ ഹാർട്ട് അറ്റാക്ക് വരുന്നു, സ്ട്രോക്ക് വരുന്നു, അങ്ങനെ പല കാര്യങ്ങളുണ്ട്. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് ഡയബറ്റീസ്, ഹാർട്ട് പ്രോബ്ലം, ഹൈ ബ്ലഡ് പ്രഷർ, ഇതാണ്, പിന്നെ ക്യാൻസേഴ്സ്.
ഡോക്ടർ ടൈറ്റസ് തോമസ്, SBS മലയാളത്തിന്റെ ശ്രോതാക്കൾക്കായി അമിതവണ്ണം എന്ന വിഷയത്തെക്കുറിച്ച് ഇത്രയും വിശദമായി സംസാരിച്ചതിന് വളരെയധികം നന്ദി.
താങ്ക് യു.